Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും തന്റെ ജനത്തെ മോചിക്കുവാൻ ദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായി ഇടപെട്ടുവെന്ന പുറപ്പാട് ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഇസ്രായേലിയരെ അടിമത്തത്തിലാക്കിയ ഫറവോയെയും ഈജിപ്തിനെയും 9 വസന്തകളയച്ച് ദൈവം ശിക്ഷിക്കുന്നത് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈജിപ്തിൽ അക്കാലത്ത് സംഭവിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസന്തകൾ പ്രകൃതിക്ഷോഭങ്ങളോ അത്ഭുതകരമായി ദൈവം സൃഷ്ടിച്ചവയോ എന്ന് തെളിയിക്കുക നമുക്ക് സാധ്യമല്ലതാനും. രണ്ട് വിധത്തിലുള്ള ചിന്താഗതിക്കാരെ ഇക്കാര്യത്തിൽ കാണുന്നുണ്ട്. ബൈബിൾ ഒഴികെ യാതൊരു ചരിത്രരേഖയും ഈജിപ്തിലെ വസന്തകളെക്കുറിച്ച് പറയാത്തതിനാൽ അവയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നവരാണ് ആദ്യത്തെ കൂട്ടർ. രണ്ടാമത്തെ വാദം പറയുന്നത്, ഒന്നും അമാനുഷികമായി സംഭവിച്ചിട്ടില്ല, എല്ലാം പ്രകൃതിദത്തവും സ്വാഭാവികവുമാണെന്നാണ്. എന്നാൽ പ്രകൃതിദത്തമായ കെടുതികളിലൂടെയാണെങ്കിലും അല്ലെങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ പുറപ്പാട് ഗ്രന്ഥകാരൻ വിവരിക്കുന്നത് നമുക്ക് ഒന്നൊന്നായിട്ട് പഠിക്കാം.
ജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു, മോസസ്, എന്റെ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിക്കാൻ ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നെന്ന് ഇസ്രായേൽ മക്കളോടും ഫറവോയോടും വീണ്ടും പറയുക. ഇതാ, ഫറവോയ്ക്കു മുന്നിൽ ഞാൻ നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ നീ പോയി ഫറവോയോട് സംസാരിക്കുക. ജനത്തിന്റെ മോചനത്തിനായി ഞാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും, എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്കുകൾ കേൾക്കണമെന്നില്ല. ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും, എന്നിട്ട് ഈജിപ്തിനെയും ഫറവോയെയും ഞാൻ കഠിനമായി ശിക്ഷിക്കും, കൈയുയർത്തി ശിക്ഷിക്കും. അവസാനം എന്റെ സൈന്യവും ജനവുമായി ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും ഞാൻ പുറത്തുകൊണ്ടുവരും. ഈജിപ്തിനെതിരെ എന്റെ കരങ്ങളുയർത്തി ഇസ്രായേൽ മക്കളെ അവരുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ കർത്താവാണെന്ന് ആ ജനം തിരിച്ചറിയും. മോശ കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മോശയെയും അഹ്റോനെയും ശ്രവിക്കാൻ ഫറവോ വിസമ്മതിച്ചതുകൊണ്ടും ദൈവം കാണിച്ച അടയാളങ്ങൾ ഫറവോ മനസ്സിലാക്കാതിരുന്നതുകൊണ്ടും കർത്താവ് വസന്തകൾ അയച്ച് ഫറവോയെയും ഈജിപ്ത് ദേശം മുഴുവനെയും പീഡിപ്പിക്കുവാൻ തീരുമാനിച്ചു. 10 വസന്തകൾ കർത്താവ് ഈജിപ്തിലേക്ക് അയച്ചതായിട്ടാണ് പുറപ്പാട് ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത്. 3 വീതമുള്ള 3 കൂട്ടമായിട്ട് 9 വസന്തകൾ കൊണ്ടാണ് ദൈവം ഈജിപ്തിനെ പ്രഹരിച്ചത്. പിന്നെ 10-ാമത്തേത് ഏറെ കഠിനമായിരുന്നു. അത് ഫറവോയുടെ ആദ്യ ജാതനെ വകവരുത്തിയതായിരുന്നു. വസന്തകളുടെ ഓരോ കൂട്ടത്തിലും ആദ്യത്തെ രണ്ടും വരുന്നത് എപ്പോഴും ദൈവം നൽകുന്ന ശക്തമായ താക്കീതോടുകൂടിയാണ്. എന്നാൽ മൂന്നാമത്തേത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ്. ഈ ഘടനയിലാണ് പുറപ്പാട് ഗ്രന്ഥകാരൻ ഈജിപ്തിൽ ദൈവം അയച്ച വസന്തകൾ എഴുതി ചേർത്തിരിക്കുന്നത്.
അയച്ചു ദൈവം വസന്തകൾ, പിന്നെ വെട്ടുകിളികൾ, പേമാരിയും പെരുകും പേൻവർഗവും, കന്മഴയും കടിഞ്ഞൂലിൻ മരണവും, ശിക്ഷയായി നൽകി ദൈവം ഈജിപ്തു ദേശത്ത്.
ഇനി ഇസ്രായേലിനെ മോചിക്കാൻ ദൈവം കാണിച്ച ആദ്യത്തെ രണ്ടടയാളങ്ങൾ നമുക്കിന്ന് വിശകലനം ചെയ്യാം. കർത്താവ് മോശയോട് പറഞ്ഞു, മോസസ്, ഫറവോ ഒരടയാളം നിന്നോട് ആവശ്യപ്പെടുന്ന പക്ഷം നിന്റെ ഇടയവടിയെടുത്ത് ഫറവോയുടെ മുൻപിലിടുക. അതുടനെ ഒരു സർപ്പമായി മാറുന്നത് എല്ലാവരും കാണട്ടെ. മോശയും അഹറോനും ഫറവോയുടെ പക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. തന്റെ അധികാരവടി ഫറവോയുടെയും സേവകരുടെയും മുൻപിലേക്ക് മോശ വലിച്ചെറിഞ്ഞു. വടി പെട്ടെന്ന് സർപ്പമായി മാറി തല ഉയർത്തി നിന്നു. അപ്പോൾ ഫറവോയുടെ മന്ത്രവാദികളും അവരുടെ വിദ്യ ഉപയോഗിച്ച് സർപ്പങ്ങളെ വരുത്തി. എന്നാൽ മോശയുടെ വടിയിൽ നിന്നുമുണ്ടായ സർപ്പം മറ്റെല്ലാ സർപ്പങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞു. കർത്താവ് പറഞ്ഞതുപോലെ ഇതെല്ലാം കണ്ടിട്ടും ഫറവോ കഠിനചിത്തനായിരുന്നു. അയാൾ മോശയുടെ വാക്കുകൾ ശ്രവിച്ചില്ല. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, മോസസ്, ഫറവോ കഠിനഹൃദയനായിരിക്കുന്നു. ആകയാൽ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കും. ആകയാൽ നീ രാവിലെ തന്നെ ഫറവോയുടെ പക്കലേക്ക് പോവുക. അയാൾ നീരാട്ടിനായി നദിയിലേക്കിറങ്ങുമ്പോൾ നദീതീരത്ത് അവനെ നീ കാത്തു നിൽക്കണം. നിന്റെ അധികാരവടിയും എടുത്തുകൊള്ളുക. എന്നിട്ട് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവാണ് എന്നെ നിന്റെ പക്കലേക്ക് അയച്ചത്. മരുഭൂമിയിൽ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുവരെ നീ ഈ അഭ്യർത്ഥന ശ്രവിച്ചില്ല. ഫറവോ, ഇതാ കർത്താവ് പറയുന്നു, ഞാനാണ് ദൈവമെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കേണ്ടതിന് ഇതാ എന്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നൈൽ നദിയിലെ ജലത്തിലടിക്കും. അപ്പോൾ ജലം രക്തമായി മാറും. നദിയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങും. നദിയിൽ നിന്നും ദുർഗന്ധം വമിക്കും. കുടിക്കാൻ ജലമില്ലാതെ ഈജിപ്റ്റുകാർ വലയും. എന്നിട്ട് കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, മോസസ്, ഈജിപ്തിലെ ജലത്തിനുമേൽ അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നിന്റെ അധികാരവടി കയ്യിലെടുത്ത് നിന്റെ കരങ്ങൾ നീട്ടുക. ജലം രക്തമായി മാറട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹറോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവന്റെ സേവകരുടെയും മുൻപിൽ വെച്ച് മോശ തന്റെ അധികാരവടി ഉയർത്തി നദീജലത്തിന്മേൽ അടിച്ചു. ഈജിപ്തിലാകമാനം മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും നൈൽ നദിയിലും അവിടുത്തെ കിണറുകളിലും ആകെ രക്തം കാണപ്പെട്ടു. നദിയിലുണ്ടായിരുന്ന മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങി. നാടെങ്ങും ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാതായി. എവിടെയും രക്തം കാണപ്പെട്ടു. കർത്താവ് പറഞ്ഞതുപോലെ ഫറവോ കഠിനഹൃദയനായി. ഇതെല്ലാം സംഭവിച്ചിട്ടും ഫറവോ മോശയെ ശ്രവിച്ചില്ല. രക്തത്തിന്റെ വസന്തം നോക്കിക്കണ്ട ശേഷവും അഹങ്കാരത്തോടെയാണ് ഫറവോ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയത്.
കരുത്തുറ്റ കരത്താലെ കർത്താവ് നയിച്ചു തൻ ജനത്തെയും, കൈനീട്ടി അത്ഭുതങ്ങൾ ചെയ്തു പ്രഹരിച്ചു ഈജിപ്തിനെ. കൈനീട്ടി അത്ഭുതങ്ങൾ ചെയ്തു പ്രഹരിച്ചു ഈജിപ്തിനെ, പ്രഹരിച്ചു തിന്മതൻ ശക്തിയെ.
അങ്ങനെ നദീജലം മലീമസമായപ്പോൾ കുടിവെള്ളത്തിനു വേണ്ടി ഈജിപ്തുകാർ നൈൽ തീരത്ത് കുഴികളുണ്ടാക്കി. എന്നാൽ അവിടെയും ജലം രക്തമയമായിരുന്നു. കർത്താവിന്റെ പ്രഹരം 7 ദിവസം നീണ്ടുനിന്നു. ദൈവം വീണ്ടും മോശയിലൂടെ ഫറവോയ്ക്ക് താക്കീത് നൽകി. ഫറവോ, എന്റെ ജനത്തെ വിട്ടയക്കുക. അല്ലാത്ത പക്ഷം ഞാൻ അടുത്ത വസന്ത ഉടനെ അയക്കും. തവളകളെ അയച്ച് ഞാനിനി ഈജിപ്തിനെ പീഡിപ്പിക്കും. മോശ വീണ്ടും ഫറവോയോട് പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നു, ആരാധനയ്ക്കായി എന്റെ ജനത്തെ വിട്ടയക്കുക. ഇനിയും അവിടുന്ന് വിസമ്മതിച്ചാൽ അവിടുന്ന് തവളകളെ അയച്ച് ഈജിപ്റ്റിനെ പ്രഹരിക്കും. നദിയിൽ തവളകൾ പെരുകും. അങ്ങയുടെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും അപ്രകാരം സംഭവിക്കും. നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവുകുഴയ്ക്കുന്ന പാത്രങ്ങളിലും തവളകൾ കയറിപ്പറ്റും. എന്നിട്ട് കർത്താവ് മോശയോട് വീണ്ടും കൽപ്പിച്ചു, നാട്ടിലെ നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ മോസസ് നിന്റെ ഇടയദണ്ഡ് നീട്ടിപ്പിടിക്കുക. അങ്ങനെ ഈജിപ്റ്റ് മുഴുവൻ തവളകൾ കൊണ്ടു നിറയട്ടെ. മോശ ഈജിപ്റ്റിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി, നാട് മുഴുവൻ തവളകളെ കൊണ്ടു നിറഞ്ഞു. ഫറവോയുടെ മന്ത്രവാദികളും അപ്പോൾ തവളകളെ വരുത്തി, എന്നാൽ അവർക്ക് അവയെ നിയന്ത്രിക്കാനായില്ല. അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു, മോസസ്, നിങ്ങളുടെ ദൈവത്തോട് പോയി പറഞ്ഞ് എന്റെ ദേശത്തുനിന്നും തവളകളെ അകറ്റുക. അവയെ അകറ്റിക്കഴിയുമ്പോൾ ഞാൻ ജനത്തെ ബലിയർപ്പിക്കുന്നതിന് വിട്ടുതരാം. ഫറവോയിൽ നിന്നും ഈജിപ്റ്റുകാരുടെ ഭവനങ്ങളിൽ നിന്നും സേവകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഈ വസന്ത അകറ്റുന്നതിന് ഇസ്രായേല്യരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന ഫറവോയുടെ അഭ്യർത്ഥന മോശ സ്വീകരിച്ചു. തുടർന്ന് മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലുമുണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി. അവയെ വലിയ കൂനകളായി അവർ കൂട്ടിയിട്ടു. നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് സ്വൈര്യം ലഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം വീണ്ടും കഠിനമായി. അയാൾ മോശയുടെ വാക്കുകൾ ശ്രവിച്ചില്ല.
വളർന്നു ജനനായകൻ, അണഞ്ഞു രാജസന്നിധേ, തന്റെ ജനത്തെ നയിക്കാൻ, ഇസ്രായേലെ നയിക്കാൻ. മോശേ, മോശേ, മോശേ.
ഇസ്രായേലിനെ മോചിക്കാൻ ദൈവം ഈജിപ്റ്റ് ദേശത്തേക്ക് അയച്ച രണ്ടടയാളങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ദൈവം ഇവ്വിധം ഈജിപ്റ്റുകാരോട് കഠിനമായി പെരുമാറിയിട്ടും ഫറവോ മനസ്സ് മാറ്റിയില്ല. അയാൾ ഇസ്രായേലിനെ വിട്ടയക്കാൻ കൂട്ടാക്കിയില്ല. തന്റെ സദസ്സിലെ മന്ത്രവാദികളെ വിളിച്ചുകൂട്ടി ദൈവം അയച്ച കെടുതികളെ ചെറുത്തു നിൽക്കാനാണ് അയാൾ ശ്രമിച്ചത്. എന്നിട്ടും ദൈവം തന്റെ ജനത്തെ നയിക്കുന്നത് നമുക്ക് അടുത്ത പ്രക്ഷേപണത്തിൽ പഠിക്കാം. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ച ഗാനങ്ങൾ അനുമരിയ റോസ്, രമേഷ് മുരളി, ഗാഗുൽ ജോസഫ് എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണിത്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം അടുത്തയാഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ശ്രവിക്കാം.